2021 ഡിസംബർ 12 ഞായർ വാരാന്ത്യ കൗമുദിയുടെ 1 പേജിൽ നിന്ന് നാരായണ ഗുരുകുലത്തിന്റെ അധ്യക്ഷൻ ഗുരു മുനിനാരായണ പ്രസാദ് ശതാഭിഷേകത്തിന്റെ പൂർണിമയിലാണ് ആത്മീയതയും അനുകമ്പയും ഒരുമിക്കുന്ന ഗുരു പകർന്ന വെളിച്ചത്തിലൂടെ അനുകമ്പയുടെ മുനിപ്രസാദം ഫീച്ചർ തയ്യാറാക്കിയത് എസ് രാധാകൃഷ്ണൻ, വായിച്ചത് രമ്യ. 20-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിലെ അവസാന പാദം, സ്ഥലം ആകാശവാണി തിരുവനന്തപുരം നിലയം. തിരുവിതാംകൂർ അടക്കിവാണിരുന്ന സി പി രാമസ്വാമി അയ്യർ തുടങ്ങിയ ദിവാൻമാരുടെ വാസസ്ഥലമായിരുന്ന ഭക്തിവിലാസം എന്ന പ്രൗഢമന്ദിരത്തിലെ മുറികളിലൊന്ന് സമയം രാവിലെ 11 മണി, അന്നു രാത്രി പ്രക്ഷേപണം ചെയ്യേണ്ട ചിത്രീകരണത്തിന്റെ രചനയിലെ അവസാന മിനുക്കുപണികൾ നടത്തിക്കൊണ്ടിരുന്ന ഞാൻ ഒരു നേരിയ ശബ്ദം കേട്ട് തല ഉയർത്തി നോക്കി. മുന്നിൽ മന്ദഹാസം തൂങ്ങി നിൽക്കുന്ന ഒരാൾ, മുണ്ടനം ചെയ്ത ശിരസ്, പഞ്ചമിചന്ദ്രനെ പോലെ പ്രകാശം പരത്തുന്ന ശ്മശ്രുവിഹീനമായ സുന്ദരമുഖം, കാവ്യജുബ്ബിയും മുണ്ടും, തോളിൽ തുണിസഞ്ചി, കയ്യിൽ കുറച്ചു കടലാസുകൾ. ഗുരു മുനി നാരായണ പ്രസാദ് സുഭാഷിതം അവതരിപ്പിക്കാൻ എത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ മുനി ഗുരുവിനെ ജീവിതത്തിൽ ആദ്യമായി കണ്ടുമുട്ടുന്നത്. ദീപ്തമായ ഗുരുശിഷ്യ ബന്ധത്തിന്റെ നാന്ദി കുറിക്കുന്ന മുഹൂർത്തമാണതെന്ന് അപ്പോഴെനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ഗുരു അത് അന്നേ തിരിച്ചറിഞ്ഞിരിക്കാം, അല്ല തിരിച്ചറിഞ്ഞിരുന്നു. എന്റെ മേശയ്ക്ക് മുന്നിൽ സന്ദർശകർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന കസേരകളിലൊന്നിൽ ഗുരു ഇരുന്നു. ചിത്രീകരണം എഴുതിയ കടലാസുകൾ മാറ്റിവെച്ച് മുനി നാരായണ പ്രസാദ് എന്ന സുഭാഷിതകാരൻ കൊണ്ടുവന്നിരിക്കുന്ന കടലാസുകൾ ഞാൻ കയ്യിലെടുത്തു. ഏതു പ്രഭാഷണവും ശബ്ദലേഖനം ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ സ്ക്രിപ്റ്റ് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന് പരിശോധിക്കണം എന്നതാണ് ആകാശവാണിയിലെ നിയമം. എന്റെ മുന്നിലേക്കുന്ന ആൾ കൊണ്ടുവന്നിരിക്കുന്ന കടലാസുകളിലുള്ളത് ആകെ 3 സുഭാഷിതങ്ങൾ. ഓരോന്നായി ഞാൻ വായിച്ചു തുടങ്ങി. കാരുണ്യമാണ് 1-ാമത്തെ സുഭാഷിതത്തിന്റെ വിഷയം. സ്വാഭാവികം, ഞാൻ കരുതി, നാരായണ ഗുരുവിന്റെ ശിഷ്യനല്ലേ. കാരുണ്യം, അനുകമ്പ, സ്നേഹം, ഇതൊക്കെ തന്നെയാകും അദ്ദേഹം കൈവയ്ക്കുന്ന വിഷയങ്ങൾ. പതിറ്റാണ്ടുകളായി പറഞ്ഞു പറഞ്ഞു വക്കുതേഞ്ഞ വാചകങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വായിച്ചു തുടങ്ങിയ ഞാൻ വൈദ്യുത പ്രസരണമേറ്റതുപോലെ മലർന്നുപോയി. ലളിത സുന്ദരമായ പദങ്ങളിൽ, കൊച്ചു കൊച്ചു വാചകങ്ങളിൽ അച്ച സ്ഫടിക സംഘാശമായി അർത്ഥം സ്ഫുരിക്കും വിധം എഴുതപ്പെട്ടിരിക്കുന്ന ലേഖനം, ഒരു പുതിയ ലോകം എന്റെ ഉള്ളിൽ ഇതൾ വിടരുകയായി. നാരായണ ഗുരുവിന്റെ അനുകമ്പ ദശകം എന്ന കൃതിയാണ് ആ പ്രഭാഷണത്തിന് അടിസ്ഥാനം. ഒരു പീഡ ഇറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയെ കുറിച്ച് പറയുന്ന ആ കവിത പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ജീവിതത്തെ തീർച്ചയായും പുലർത്തേണ്ട ഒരു സ്വഭാവ വിശേഷമാണ് അനുകമ്പ എന്നേ അന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നുള്ളൂ. പക്ഷേ അനുകമ്പ കാരുണ്യമായും കാരുണ്യ സഹജീവി സ്നേഹമായും സ്നേഹം വിശ്വപ്രേമമായും മാറുന്ന ഇന്ദ്രജാലമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നിമിഷം വരെ കറുപ്പിലും വെളുപ്പിലും മാത്രമായി കണ്ടുപോന്ന ഒരു ദ്വിമാന ചിത്രം ഞൊടിയിടയിൽ ത്രിമാന ചതുർമാന തലങ്ങളാർന്ന ബഹുവർണ്ണ ശില്പഗോപുരമായി പരിണമിക്കുന്നത് ഞാൻ കൺമുന്നിൽ കാണുന്നു. മുന്നിലിരുന്ന് പുഞ്ചിരി പൊഴിക്കുന്ന കാഷായ വേഷധാരി എന്റെ ഹൃദയത്തിൽ കുഴിച്ചിട്ട അനുകമ്പയുടെ വിത്ത് വളർന്നു പടർന്നു തിടം വെച്ചു പന്തലിച്ച് വിശ്വപ്രേമ ഫലാക്രമത്തിൽ ശാഖകൾ താഴ്ത്തി നിൽക്കുന്ന കാഴ്ചയെ മഹാമഹേന്ദ്രജാലം എന്നേ വിശേഷിപ്പിക്കാനായുള്ളൂ. 1-ാമത്തെ ലേഖനം വായിച്ചു തീർന്നപ്പോൾ തന്നെ ആ സുഭഗനായ സന്യാസിയെക്കുറിച്ചുള്ള മതിപ്പ് എന്റെ ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞിരുന്നു. അടുത്ത 2 രചനകൾ കൂടി വായിച്ചു തീർന്നതോടെ ഞാൻ അദ്ദേഹത്തിന്റെ ആരാധകനായി മാറി. അദ്ദേഹം ഒരക്ഷരം എന്നോട് മിണ്ടിയിരുന്നില്ല. വായനയിൽ ആണ്ടുപോയ എന്നെ സാകൂതം നോക്കിയിരിക്കുക മാത്രം. കടലാസിൽ നിന്ന് കണ്ണെടുത്ത് ഞാൻ മുന്നിൽ കണ്ടത് കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുറന്ന് എന്നെ നോക്കി അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ആസനസ്ഥനായിരിക്കുന്ന സാക്ഷാൽ ശ്രീനാരായണ ഗുരുവിനെയാണ്. ഒരു നിമിഷം തരിച്ചിരുന്നു പോയ ഞാൻ ആ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചു. റേഡിയോ സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ പ്രഭാഷണങ്ങൾ ശബ്ദലേഖനം ചെയ്യാൻ എത്തിയിരിക്കുന്ന വ്യക്തിയെ ഓഫീസിൽ വച്ച് ജോലി സമയത്ത് നിലത്തുവീണ് നമസ്കരിക്കുന്നത് പ്രോട്ടോക്കോളിന് നിരക്കുമോ എന്ന ചിന്ത എന്നെ അലട്ടിയതേയില്ല. നമസ്കരിച്ച് എഴുന്നേറ്റ് നോക്കുമ്പോൾ വിശേഷിച്ചൊന്നും സംഭവിക്കാത്ത മട്ടിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഗുരു മുനി നാരായണ പ്രസാദ്. സ്റ്റുഡിയോയിലേക്ക് ചെന്ന് സുഭാഷിതം റെക്കോർഡ് ചെയ്യുക മാത്രമല്ല, ഗുരുവിനെ യാത്രയാക്കും കൂടി ചെയ്താണ് അന്ന് ഞാൻ ഇരിപ്പിടത്തിൽ തിരികെ എത്തിയത്. ആ സന്യാസിയുടെ സംഭാഷണ ശൈലിയും വേദാന്തത്തിലുള്ള അവഗാഹവും നാരായണ ഗുരുവിന്റെ കൃതികളിലെ അതീവ ഗരിമയാർന്ന ഭാഗങ്ങളെപ്പോലും അതിലളിതമായി വ്യാഖ്യാനിക്കുന്നതിലെ പടുതയും ശബ്ദത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ആത്മാർത്ഥതയും സത്യസന്ധതയും ആത്മാനുസന്ധാന തീഷ്ണതയും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ സൃഷ്ടിച്ച പ്രകമ്പനം ദിവസങ്ങളോളം ജൈവമായി നിലനിന്നു. അപ്പോഴേ അദ്ദേഹത്തെ ഞാൻ മനസാ ഗുരുവായി സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഞാൻ നാരായണ ഗുരുകുലത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത്. നടരാജ ഗുരു, ഗുരു നിത്യ ചൈതന്യേതി, ഫേൺ ഹിൽ, ഊട്ടി, വർക്കല എന്നിങ്ങനെ കുറെ പേരുകൾ ഓർമ്മയിൽ എവിടെയോ തങ്ങി നിൽപ്പുണ്ട്. യതിയുടെ പ്രഭാഷണ ഭാഗങ്ങൾ എപ്പോഴോ റേഡിയോയിൽ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിദേശ പര്യടനത്തെ അവലംബമാക്കി ചില പ്രസിദ്ധീകരണങ്ങളിൽ അച്ചടിച്ചു വന്ന ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട് എന്നൊക്കെയല്ലാതെ നാരായണ ഗുരുകുലം എന്ന പ്രസ്ഥാനത്തെക്കുറിച്ചോ ഗുരുകുലത്തിലെ അംഗങ്ങളെക്കുറിച്ചോ അവിടുത്തെ പ്രവർത്തന സവിശേഷതകളെക്കുറിച്ചോ കാര്യമായി ഒന്നും എനിക്കറിയില്ല. നിത്യ ചൈതന്യേതിയെ പോലെ മുനിഗുരുവും ഊട്ടിയിലായിരിക്കും സ്ഥിരവാസം. അതുകൊണ്ട് അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ക്ഷിപ്രസാധ്യമല്ല തന്നെയെന്നും മനസ്സിലുറപ്പിച്ചു. ആകാശവാണിയിലാകട്ടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവിന്റെ ചുമതലകൾ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ സുഭാഷിതത്തിൽ നിന്ന് സ്പോർട്സിലും അവിടെ നിന്ന് തൊഴിലാളി മണ്ഡലത്തിലും പിന്നെ സംസ്കൃതത്തിലും എന്തിനേറെ പറയുന്നു. തമിഴ്ച്ചൊൽ മാലയിലും ഞാൻ നദ്യാമൊഴുകുന്ന പൊങ്ങുതടി പോലെ ഒഴുകി നടന്നു. 2002 ഓണക്കാലം. കൈരളി ടി വി ചാനലിലെ ഉദ്യോഗസ്ഥനായ പ്രമോദ് പയ്യന്നൂർ എന്നെ ഫോണിൽ വിളിക്കുന്നു. ചതിയ ദിനത്തിൽ നമുക്കൊരു വിശേഷ പരിപാടി ചെയ്യണം. സാർ എപ്പോഴും പറയാറില്ലേ, ഗുരു മുനിനാരായണ പ്രസാദിനെ കുറിച്ച് നമുക്ക് ആ സ്വാമിയുമായി ഒരു അഭിമുഖ സംഭാഷണമായല്ലോ. എനിക്ക് സന്തോഷം. പറയുന്നത് ഞാൻ സ്വന്തം അനുജനെ പോലെ സ്നേഹിക്കുന്ന പ്രമോദ്. ക്യാമറക്ക് മുന്നിലിരിക്കാൻ പോകുന്നത് ഞാൻ മാനസ ഗുരുവായി സ്വീകരിച്ചിരിക്കുന്ന ഗുരു മുനിനാരായണ പ്രസാദ്. ആനന്ദ ലബ്ധിക്കിന് എന്തു വേണം? സാർ തന്നെ ഗുരുവിനോട് സംസാരിച്ച് തീയതി നിശ്ചയിക്കുമല്ലോ. ഞാൻ ആകാശവാണിയിലെ രജിസ്റ്ററിൽ നിന്ന് വർക്കല ഗുരുകുലത്തിന്റെ ഫോൺ നമ്പർ തപ്പിയെടുത്തു. ഗുരു അവിടെ ഉണ്ടാകുമോ അതോ ഊട്ടിയിലായിരിക്കുമോ എന്നതിനെ കുറിച്ച് യാതൊരു നിശ്ചയവുമില്ല. ഹലോ, ഫോണിന്റെ അങ്ങേതലക്കൽ നിന്നൊഴുകി എത്തിയത് സാക്ഷാൽ മുനിയുടെ ശബ്ദം. എനിക്ക് ആനന്ദം അടക്കാനായില്ല. ഏകലവ്യനല്ലേ ഞാൻ? ഗുരുവിൻ എന്നെ അറിയില്ലല്ലോ. ഞാൻ ഔപചാരികമായി സ്വയം പരിചയപ്പെടുത്തി. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഔപചാരികതയുടെ തടയണകളില്ലാതെ, ഉന്നത സാനിയന്റെ ഗർവഘോഷങ്ങളില്ലാതെ, സ്നേഹവും കരുണയും വഴിഞ്ഞൊഴുകുന്ന സാന്ത്വന സ്പർശമായി, ചിരപരിചയത്തിന്റെ ജീവൻ സ്പന്ദനമായി ഗുരുവിന്റെ മധുരസ്വനം. എന്താ രാധാകൃഷ്ണ, എന്തു വേണം? ഞാൻ കോരിത്തരിച്ചുപോയി. ഘോര തപസ്സിനൊടുവിൽ ഉപാസനമൂർത്തി പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുന്നത് പോലെ, എന്തു വേണം? എനിക്ക് വേണ്ടത് ഗുരുവിനെയാണ്, ഗുരുവിനെ തന്നെ. ചാനലിന്റെ ആവശ്യം ഞാൻ വിശദീകരിച്ചു. അദ്ദേഹം അത് മുഴുവൻ സസ്നേഹം കേട്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല. ഞാൻ വീണ്ടും ഞെട്ടി. എന്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ആകാശവാണിയോ ടെലിവിഷൻ ചാനലുകളോ വിളിച്ചാൽ ഓടിയെത്താതെ പ്രഭാഷകരില്ല എന്നായിരുന്നു അതുവരെയുള്ള എന്റെ അനുഭവം. ഞാൻ അവസാനത്തെ അടവ് കൂടി പയറ്റി നോക്കി. ഗുരു യാത്ര ചെയ്യേണ്ടതില്ല, ഞങ്ങൾ ക്യാമറയുമായി അങ്ങോട്ട് വന്നുകൊള്ളാം. ഷൂട്ടിംഗ് ഗുരുകുലത്തിൽ അല്ലെങ്കിൽ അങ്ങ് പറയുന്ന എവിടെ വെച്ചും. ഗുരു വീണ്ടും ചിരിച്ചു. വേണ്ട, എവിടെ വെച്ചാലും വേണ്ട, എനിക്കതിനു വേണ്ടി സമയം കളയാനില്ല. പിന്നെ സ്നേഹം തുളുമ്പുന്ന എന്തോ ചില കുശലാന്വേഷണങ്ങൾ. ഗുരു ഫോൺ വെച്ചു. ഞാൻ അത്ഭുത സ്തബ്ധനായി പോയി. സന്യാസി ശ്രേഷ്ഠന്മാർ എന്ന് നടിക്കുന്നവർ തങ്ങൾ നടത്തുന്ന ജ്ഞാനയജ്ഞങ്ങളുടെ സിഡിയുമായി സംപ്രേഷണ സമയം യാചിച്ച് ടി വി ചാനലുകളുടെ പിന്നാലെ നെട്ടോട്ടം ഓടുന്ന കാലം ഇവിടെ ഇതേ ഇങ്ങനെ ഒരാൾ. അന്നും ഞാൻ നിശ്ചയിച്ചു, ഈ ഗുരുവിനെ വിട്ടു കളഞ്ഞുകൂടാ. പ്രണവമുണർന്നു, പിറപ്പൊഴിഞ്ഞു വാഴും, മുനിജന സേവയിൽ മൂർത്തി നിന്നിടണം എന്ന നാരായണ ഗുരു എഴുതി വച്ചിരിക്കുന്നത് പ്രാവർത്തികമാക്കാൻ ഏറ്റവും പറ്റിയ സ്വരൂപം ഇതുതന്നെ. നാരായണ ഗുരുവിന്റെ കൃതികൾക്ക് മുനി ഗുരു എഴുതിയ ലളിത വ്യാഖ്യാനങ്ങൾ വില കൊടുത്തു വാങ്ങിയും സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി ഞാൻ വായിച്ചു തുടങ്ങി. നാരായണ ഗുരു മലയാളത്തിലും സംസ്കൃതത്തിലും തമിഴിലും എഴുതിയ കൃതികൾ, പല പല ഉപനിഷത്തുകൾ, ശാസ്ത്രഗ്രന്ഥങ്ങൾ, അങ്ങനെ തികച്ചും വൈവിധ്യമാർന്ന വായനാ ലോകം. അത്ഭുത ലോകത്തിലെത്തിയ ആലീസിനെ പോലെയായി ഞാൻ. ഓരോ ശ്ലോകത്തിനും, ഓരോ ഈരടിക്കും, ഓരോ വരിക്കും, ഓരോ വാക്കിനും എത്രയെത്ര അർത്ഥതലങ്ങളാണ് മുനി ഗുരു കണ്ടെത്തിയിരിക്കുന്നത്. വേദാന്തത്തിന്റെയും ശാസ്ത്രത്തിന്റെയും ഏതേതെല്ലാം കാണാപ്പുറങ്ങളിലേക്കാണ് ഇദ്ദേഹം എന്നെ കൈപിടിച്ചു നടത്തുന്നത്. ലളിത വ്യാഖ്യാന പരമ്പരയിലെ ഏറ്റവും ലളിതമായ ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ പര്യടനം ആരംഭിച്ചത്. ഓരോ ഗ്രന്ഥവും വായിച്ചവസാനിപ്പിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു സഹസ്രദള പത്മത്തിന്റെ ഓരോരോ ഇതൾ വിഴർന്നു വരുന്നത് ഞാൻ തൊട്ടറിഞ്ഞു. എനിക്ക് ഗുരുമുനി നാരായണ പ്രസാദ് സ്വാമിയെ നേരിട്ട് കണ്ടേ മതിയാവൂ. ഇക്കാര്യങ്ങൾ ആ മുഖത്തു നിന്ന് നേരിട്ട് കേട്ടേ മതിയാകൂ എന്ന നിലയിലായി. എന്താണ് വഴി? എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹോദര സ്ഥാനീയനുമായ അജിയോട് ഞാൻ ഇക്കാര്യം ചർച്ച ചെയ്തു. ദൂരദർശൻ തിരുവനന്തപുരം കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥനാണ് അജികുമാർ MS. അജി പറഞ്ഞു, ചേട്ടാ, നമ്മെപ്പോലെ തന്നെ മുനിനാരായണ പ്രസാദ് സ്വാമിയെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ തിരുവനന്തപുരം നഗരത്തിൽ. എനിക്ക് ഉത്സാഹം വർദ്ധിച്ചു. എങ്കിൽ അജി, ഗുരുവിനെ ഈ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാലോ? അത് കൊള്ളാം. പക്ഷേ എങ്ങനെ? മുനി ഗുരുവിന്റെ ഒരു പ്രഭാഷണ പരമ്പര തന്നെ നമുക്ക് ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ സംഘടിപ്പിക്കാം. മാസത്തിൽ ഒരു ദിവസം പതിവ് പോലെ ഗുരുവിനെ ഫോണിൽ കിട്ടി. എനിക്കൊന്ന് നേരിട്ട് കണ്ടാൽ കൊള്ളാമായിരുന്നു. ഒരു സുപ്രധാന സംഗതി സംസാരിക്കാനാണ്. അദ്ദേഹം പറയുന്ന തീയതി കേൾക്കാനായി കാതുകൂർപ്പിച്ചിരുന്ന ഞാൻ കേട്ടത് തികച്ചും അവിശ്വസനീയമായ വാക്കുകൾ. ഞാൻ അങ്ങോട്ട് വരാം. രണ്ടു ദിവസം കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്തെ ഉള്ളൂർ LP സ്കൂളിൽ ഞാൻ വരുന്നുണ്ട്. അന്ന് രാധാകൃഷ്ണൻ അവിടെ വന്നുള്ളൂ. സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞായറാഴ്ചയായി. 9:30 തന്നെ ഞങ്ങൾ സ്കൂളിന് മുന്നിലെത്തി കാത്തുനിന്നു. അജി ഒന്ന് ശ്രദ്ധിച്ചോണേ, വിദേശ രാഷ്ട്രങ്ങളിൽ പോലും ആരാധകരുള്ള ശിഷ്യന്മാരുള്ള ഒരു വലിയ മഠാധിപതിയാണ് ഗുരു മുനിനാരായണ പ്രസാദ്. അപ്പോൾ യാത്ര എയർ കണ്ടീഷൻ ചെയ്ത ലക്ഷറി കാറിലായിരിക്കും, ഞാൻ പറഞ്ഞു. റോഡ് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞങ്ങൾ സ്കൂളിന് എതിർവശത്തുള്ള നടപ്പാതയിലേക്ക് മാറി നിന്നു. കാറുകൾ ധാരാളം വരുന്നുണ്ട്. ആഡംബര വാഹനങ്ങൾ പലതും ഒഴുകി നീങ്ങുന്നുണ്ട്. പക്ഷെ ഒന്നും ആ കൊച്ചു വിദ്യാലയത്തിന് മുന്നിൽ നിർത്തുന്നില്ല. സമയം 10:10. പെട്ടെന്ന് എൻ്റെ ഉച്ചത്തിലെ ശബ്ദം കേട്ട് അജി ഞെട്ടി തിരിഞ്ഞു നോക്കി. അതാ നമ്മുടെ ഗുരു. തെല്ലകലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് മെല്ലെ നടന്നു വരുന്ന മുനി ഗുരു. വേഷം പഴയത് തന്നെ. വെയിൽ കൊള്ളാതിരിക്കാൻ പിടിച്ചിരിക്കുന്ന ഒരു വലിയ കാലൻ കൂട മാത്രമാണ് അധികമായി കയ്യിലുള്ളത്. സാവധാനം ചവിട്ടി നടക്കുന്ന ഭൂമിയെപ്പോലും നോവിക്കാതെ, ആർക്കും ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ പ്രസന്നവദനായി നടന്നു വരുന്ന ഗുരു മുനി നാരായണ പ്രസാദ്. കണ്ണുമടിച്ച് ഒരൊറ്റ ഓട്ടത്തിൽ ഞാൻ റോഡിനക്കരെ എത്തി. അപ്പോഴേക്കും ഗുരു സ്കൂൾ കെട്ടിടത്തിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞു. രാധാകൃഷ്ണനോ നേരത്തെ എത്തിയോ എന്ന ചോദ്യത്തിന് മറുപടി ഒരു ദണ്ണ നമസ്കാരമായിരുന്നു. നമസ്കരിച്ച് എഴുന്നേൽക്കുമ്പോഴും ഒരു മനോഹരമായ പുഞ്ചിരി മാത്രം. കഥകളിൽ വായിച്ചിട്ടുള്ളതുപോലെ, മറ്റു ചില സന്യാസിമാരെ കണ്ടപ്പോഴുണ്ടായതുപോലെ, സംസ്കൃത ഭാഷയിലുള്ള അനുഗ്രഹ വചസ്സുകളോ ഭസ്മപുഷ്പ ഫലരൂപത്തിലുള്ള പ്രസാദ വിതരണമോ ഒന്നുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹം പറഞ്ഞു കേൾപ്പിച്ചു. നാരായണ ഗുരുവിന്റെ ദർശനം സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും ജനങ്ങളിലും എത്തിക്കുവാൻ വേണ്ടി ജാതി മതഭേദങ്ങളില്ലാത്ത ഒരു വേദി. അതിനായി ഗുരുവിന്റെ ഒരു പ്രതിമാസ സംഭാഷണ പരമ്പര തിരുവനന്തപുരത്ത് ഞങ്ങൾ സംഘടിപ്പിക്കാം. ഗുരു നേരിട്ട് വന്ന് പ്രഭാഷണം നിർവഹിച്ച് അനുഗ്രഹിക്കണം. പറഞ്ഞത് മുഴുവൻ ഗുരു നിശബ്ദം കേട്ടു നിന്നു. ആ മുഖത്തെ പുഞ്ചിരി ഒന്നുകൂടി വിടർന്നു. ആകട്ടെ, അതൊരു നല്ല കാര്യമില്ലേ? വിശേഷിച്ചും ഇപ്പറഞ്ഞതിൽ ഒരംശം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എന്ന അംശം. എങ്കിൽ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂ. എവിടെ കൂടാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ട്രിവാൻഡ്രം ഹോട്ടലായാൽ കൊള്ളാമായിരുന്നു എന്നാണ് ആഗ്രഹം സ്വാമി. മെയിൻ റോഡിലായതുകൊണ്ട് എല്ലാവർക്കും വന്നു ചേരാൻ സൗകര്യമായിരിക്കും. ആയിക്കോട്ടെ, ഗുരു ഞങ്ങൾക്ക് യാത്രാനുമതി നൽകി. അങ്ങനെ എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണി മുതൽ 5 മണി വരെ നീളുന്ന ഗുരുവിന്റെ പ്രഭാഷണം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ഗുരുദർശനം എന്ന് ആ പരിപാടിക്ക് പേരും നിശ്ചയിച്ചു. റിട്ടയേർഡ് ചീഫ് എഞ്ചിനീയർ സുകുമാരൻ, പ്രൊഫസർ ഡോക്ടർ കെ ഓമനാ തുടങ്ങിയവരുടെ സഹായത്തോടെ ജിജ്ഞാസുക്കളായ ധാരാളം പേർ ആ സത്സംഗത്തെ സ്ഥിരമായി സംബന്ധിച്ചിരുന്നു. ഒന്നാം ദിവസം ദൈവദശകമാണ് ഗുരു പ്രഭാഷണത്തിനായി തിരഞ്ഞെടുത്ത വിഷയം. ആവേശം തുടിക്കുന്ന ഒരു പ്രസംഗം കേൾക്കാൻ തയ്യാറായി ആൾക്കൂട്ടത്തിനിടയിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. ദൈവദശകം തന്നെ പ്രാർത്ഥനയെ ചൊല്ലിക്കൊണ്ട് ഗുരുമെല്ലെ ആരംഭിക്കുകയായി. വളരെ മൃദുവായ ശബ്ദവിന്യാസം, സാധാരണക്കാരന് മനസ്സിലാക്കാനാകാതെ ഡിണ്ടിമ പദങ്ങളില്ല, ആവേശ തിരത്തള്ളലില്ല, നിർദ്ദിഷ്ട വിഷയം വിട്ട് ശാഖാ ചംക്രമണമില്ല. മുന്നിലിരിക്കുന്ന ശ്രദ്ധാലുവായ ജിജ്ഞാസുവിന് എന്താണോ ഉള്ളിൽ തറക്കേണ്ടത് അത്രമാത്രം. കാച്ചിക്കുറുക്കിയെടുത്ത വജോസാരം, ജ്ഞാനപൂന്തൻ കുഴമ്പ്, അറിവിന്റെ മാർഗത്തിലേക്കുള്ള ശരിയായ വാദാനം എനിക്ക് തുറന്നു കിട്ടിയത് അന്നാണ്. മാസങ്ങൾ പലതും കടന്നുപോയി. നാരായണ ഗുരുവിന്റെ കൃതികൾ പലതും മുനിഗുരു അവിടെ പഠിപ്പിച്ചു. 2004 ആണ്ടായപ്പോഴേക്കും ആത്മോപദേശ ശതകം പഠിപ്പിക്കാൻ ആരംഭിച്ചു. അന്നൊരു നാൾ ഉച്ചതിരിഞ്ഞ് ഗുരു മുനി എത്തിയപ്പോൾ 2-3 പേർ കൂടി ഒപ്പമുണ്ട്. അതിലൊരാളെ കണ്ട മാത്രയിൽ തന്നെ എന്റെ ഉള്ളിലെവിടെയോ ഒരു സ്ഫോടം സംഭവിച്ചു. ഒരു യുവ സന്യാസി നീണ്ടുമെലിഞ്ഞ് കേശമീശാവിഹീനനായി കാർഷിക വസ്ത്രം ധരിച്ച് നിഷ്കളങ്കമായി വിടർന്ന ചിരി മുഖത്ത് ചൂടി ഒരാൾ. അദ്ദേഹം ഗുരുവിനോടൊപ്പം നടന്നു വേദിക്കടുത്ത് ഇരിപ്പായി. അവിടെ കൂടിയിരിക്കുന്നവരിൽ ഭൂരിഭാഗം പേർക്കും അദ്ദേഹത്തെ അറിയാമെന്ന് മുറിയിൽ മുഴങ്ങി നിന്ന മർമ്മരങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്കറിയില്ലല്ലോ, പ്രഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പ് ഗുരു പുതിയ ആളെ പരിചയപ്പെടുത്തി. ഇത് സ്വാമി ത്യാഗീശൻ. ആ മുഖത്തെ ചിരി ഒന്നുകൂടി വിടർന്നു. അങ്ങനെയാണ് ഞാൻ ത്യാഗിസ്വാമിയെ കാണുന്നതും പരിചയപ്പെടുന്നതും. ഗുരു മുനിനാരായണ പ്രസാദ് സ്വാമി എനിക്ക് നൽകിയ ഒരു വലിയ വരദാനമായിരുന്നു ത്യാഗിസ്വാമിയുമായുള്ള പരിചയം. ജിജ്ഞാസ, ഉപാസകൻ, സാധകൻ എന്നീ നിലകളിലൊക്കെയുള്ള എന്റെ അന്വേഷണ പാതയിൽ ആ അനുഗ്രഹം തണൽ വീശി നിന്നത്, ഓരോരോ സന്ദർഭങ്ങളിൽ വഴിവിളക്കായി നിന്ന് വെട്ടം ചൊരിഞ്ഞത് ഇത്ര എന്ന് പറയാനാവില്ല. അന്നു മുതൽ ഇങ്ങോട്ട് മുനിഗുരു എന്നെ കൈപിടിച്ചു നടത്തിയ വഴികൾ എണ്ണി തീർക്കാവതല്ല. മുനിനാരായണ പ്രസാദ് എന്ന ഗുരുനാഥനിൽ നിന്ന് എനിക്ക് പകർന്നു കിട്ടിക്കൊണ്ടിരിക്കുന്ന അത്യുദാരമായ, അനുപമമായ, അന്യൂനമായ തൈലധാരാവ ചിഹ്നമായ അനുഗ്രഹ പൂന്തേനൊഴുക്കി എന്റെ അവസാന ശ്വാസം വരെയും ഭിന്ന സംശയനായി നിന്നറിഞ്ഞ് അനുഭവിച്ച് അങ്ങനെ ത്രിപുടി മുടിഞ്ഞ് ദൃശ്യജാലവും സ്വനവിശേഷങ്ങളും എല്ലാം അടങ്ങിയൊടുങ്ങി ഒരു 10,000 ആതിഥേയരൊരുമിച്ചുദിക്കും പ്രകാശപുരത്തിൽ മുഴുകി അതുതന്നെയായി തീർന്ന് മഹാമൗന നിലയിൽ മൃദു മൃദുവായ അമരാനുള്ള മഹാഭാഗ്യം എനിക്കുണ്ടാകണേ എന്നാണ് എന്റെ പ്രാർത്ഥന.